ആശ്രമജീവിതം വല്ലാതെ വെറുപ്പുളവാക്കിയ ഒരു ശിഷ്യനുണ്ടായിരുന്നു. ആശ്രമത്തിലെ ചിട്ടകളും ക്രമങ്ങളുമൊക്കെ അവന് അതേപടി ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. ക്രമേണ ആരുമറിയാതെ അവൻ മതിൽ കടന്ന് ലോകപ്രകാരം ജീവിക്കാൻ പുറപ്പെട്ടു തുടങ്ങി. ആശ്രമത്തിന് ഒരു വലിയ മതിലുണ്ട്. അത് ചാടിക്കടക്കുവാൻ കഴിയാത്തതുകൊണ്ട് ഒരു പീഠം അവിടെ ക്രമീകരിച്ച് അതിൽ ചവിട്ടിയാണ് അവൻ കയറിപ്പോകാറുള്ളത്. എല്ലാ രാത്രികളിലും ഇങ്ങനെ പോകുന്നുവെന്ന് മനസ്സിലാക്കിയ ഗുരു വളരെ സ്നേഹത്തോടെ ശിഷ്യനെ കാത്തു നിൽക്കുന്നുണ്ട്. അവൻ എന്നും ചവിട്ടി മതിൽ ചാടിക്കടക്കുന്ന ആ പീഠം എടുത്തു മാറ്റി തന്റെ തോള് ആ മതിലിനോട് ചേർത്ത് ആ രാത്രി മുഴുവനും ഗുരു കാത്തു നിൽക്കുക. പ്രഭാതത്തിങ്കൽ വളരെ തിരക്കിട്ട് അവൻ മതിൽ കടന്നു വരുന്നുണ്ട്. പീഠമെന്ന് കരുതി ചവിട്ടിയത് ഗുരുവിന്റെ തോളിലാണ്. ഗുരുവിനെ കണ്ട് പേടിച്ച് അവൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കും? തന്നെ ആശ്രമത്തിൽ നിന്നും വെളിയിലേക്ക് വിടും. വളരെ ഭയപ്പെട്ട് നിൽക്കുന്ന ശിഷ്യനോട് പുഞ്ചിരിയോടുകൂടെ ഗുരു പറഞ്ഞു, നല്ല മഞ്ഞുണ്ട്, പനി വരാതെ സൂക്ഷിക്കണം. നോമ്പിന്റെ ദിനരാത്രങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണിനി. ജീവിതത്തിന്റെ വേഗങ്ങൾക്കും ആവേഗങ്ങൾക്കുമിടയിൽ മങ്ങുകയും അണയുമൊക്കെ ചെയ്തു പോയ ദൈവനാളങ്ങളെ തെളിയിച്ചെടുക്കലാണ് നോമ്പുകാരൻ. ഉൽപ്പത്തി പുസ്തകം 3:7 തിരുവചനം, അത്തിയിലകൾ കൂട്ടിത്തുന്നി. ഏത് സാധ്യതകളുടെ വിളനിലമാണ്. അതുകൊണ്ട് ഏതൊരു കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തുന്നതല്ല, സാധ്യതയാണ്. ഇന്നത്തെ നമ്മുടെ സാമൂഹിക പരിസരങ്ങളിൽ പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്ന സാധ്യത. ഒരു കനി ഭക്ഷിച്ചാൽ ദൈവമാകാൻ പോലും, നന്മ വിളയുന്ന തോട്ടങ്ങളെ നനച്ചു വളർത്താൻ അവൻ നമ്മെ ഏദനിലാക്കിയിരിക്കുകയാണ്. നമ്മുടെ ദൗത്യം കാവൽക്കാരാകുക എന്നുള്ളതാണ്. ഈ നിമിഷങ്ങളിലെ കാവൽക്കാരാകുവാനുള്ള ഒരു യാത്രയാണ്. നന്മയുടെ കനി വിളയാൻ കാത്തിരിക്കുന്ന തോട്ടത്തിലാണ് നാം വസിക്കുന്നത്. ദൈവീക സൗഹൃദം ആസ്വദിക്കുന്ന എല്ലാ ഇടങ്ങളിലും ഒരു ഏദൻ തോട്ടം പടർന്ന് പന്തലിക്കുന്നുണ്ട്. ചുറ്റും നിന്ന കനിയേക്കാൾ ചൂണ്ടിക്കാണിച്ച ഒരു കനിക്ക് പിന്നാലെ മോഹിച്ചു പോയത് എന്റെ തെറ്റാണെന്ന് തിരിച്ചറിവ് നൽകുന്നതാണ് ദൈവവചനങ്ങൾ. ഒരു ചെറുപഴം ഭക്ഷിച്ചാൽ ദൈവമാകാമോ? കുറുക്കുവഴിയിലൂടെ ചിലർ ദൈവമായി തീരുവാനുള്ള പരിശ്രമങ്ങളിലാണ്. നന്മ വിളയുന്ന കാലങ്ങളുടെ കാവൽക്കാരാകുക. ഒരു ഏദൻ ഇവിടെയുണ്ട്. നന്മയുടെ വിത്ത് നട്ടു നനയ്ക്കുന്നതിൽ പൂർണമായും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, മോഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് തമ്പുരാനെ കരം പിടിച്ചുള്ള ഒരു യാത്രയാണ് നോമ്പുകാലം. തിന്മ രുചിക്കാതെ നന്മ രുചിക്കുക. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കനി തിന്നുന്ന നാളിൽ നീ മരിക്കും. വേണ്ട, അത് നീ രുചിക്കേണ്ട. ഉടയവന്റെ സൗഹൃദ ശാസന അതാണ്. ആ ശാസനയെ വിശ്വസിച്ചുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് ഉടയവൻ തന്ന ഉറപ്പിനേക്കാൾ ഉള്ളിൽ നിറയുന്ന തിന്മയെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ നിമിഷത്തിന്റെ കാവൽക്കാരായി തീരുവാനുള്ള നിയോഗമാണ് നോമ്പ്. തിന്മ തിരയാതെ നന്മയെ രുചിക്കുവാനാകുക. ഏതിന്റെ ഓർമ്മപ്പെടുത്തൽ അതുതന്നെയാണ്. തോട്ടത്തിലെ നടുവിലെ വൃക്ഷം അതവിടെ നിൽക്കട്ടെ. എല്ലാ ഇടങ്ങളിലും നടുവിൽ ഒരു വൃക്ഷം നിൽക്കട്ടെ. ദൈവമെന്ന ഇലവാടാത്ത വൃക്ഷം. ജീവമരണത്തിന്റെ കനികൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. വിധി പറയുന്നവന്റെ കനിവിന്റെ ശാഖകൾ തോട്ടത്തിന്റെ നടുവിൽ തന്നെ തണലായി നിൽക്കട്ടെ. ലഭിച്ച നന്മകൾ, അർഹതപ്പെട്ട സാധ്യതകൾ, അത് മതി ഈ ജീവിതത്തിൽ. ദൈവത്തിന്റെ സൗഹൃദത്തിന്റെ നിറക്കൂട്ടിൽ ചാലിച്ച പുതിയ ചിന്തകൾക്ക് നമ്മുടെ ജീവിതത്തിന് മിഴിവേകിക്കൊണ്ട് തമ്പുരാനോട് ചേർന്ന് നമുക്ക് യാത്ര ചെയ്യാം. കനി തിന്നുന്ന നാളിൽ അത് രുചിക്കാതെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു യാത്ര. ദൈവമേ, ഓരോ ദിനവും വിശുദ്ധിയോടെ, ദൈവകൃപയോടെ, പ്രാർത്ഥനയോടുകൂടെ തോട്ടത്തിന്റെ നടുവിലെ വൃക്ഷം അവിടെ നിൽക്കട്ടെ എന്നുള്ള തിരിച്ചറിവോടുകൂടെ ജീവിക്കുവാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് നോമ്പുകാലം. തന്നതിനെ അറിയാതെ പോയ ദുർഗതിയാണ് പലപ്പോഴും ഉള്ളത്. എന്താണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന് തിരിച്ചറിയാതെ ഇല്ലായ്മകളെക്കുറിച്ച് ഭയപ്പെടുന്ന ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. മിടികൾ തുറക്കാം പ്രഭാതത്തിൽ. കാഴ്ചകൾക്ക് വളരെയേറെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഹൃദയപൂർവ്വം കാണുവാനായിട്ടുള്ള ഒരു വലിയ ആഹ്വാനം നോമ്പ് നമുക്ക് നൽകുന്നുണ്ട്. അഭികാമ്യമായത് അനിവാര്യമായത് എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൂട്ടിത്തുന്നിയ അത്തിയിലകൾ ഒരിക്കലും നിനക്ക് മറവായിരിക്കില്ല. പൊയ്മുഖമില്ലാതെ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിങ്കിൽ മശിഹയോട് ചേർന്നുള്ള യാത്ര അത് നമുക്ക് കൂടുതൽ കാഴ്ച നൽകും. മറ്റുള്ളവരുടെ ജീവിതങ്ങളും കാണുവാനാകും. നോമ്പ് അത്തരത്തിൽ പ്രതീക്ഷയുടെ നന്മയുടെ പുതിയ ജീവിതക്രമങ്ങളുടെ ആയിത്തീരുവാൻ നമുക്ക് സാധിക്കും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ ആഴമേറി മനസ്സിലാക്കുക. ഈ നോമ്പിന്റെ കാലങ്ങൾ വിശുദ്ധിയോടെ ദൈവകൃപയോടെ സഞ്ചരിപ്പാൻ ഞങ്ങളെ കൃപ നൽകണമേ. തോട്ടത്തിലെ നടുവിലെ വൃക്ഷം അതവിടെ നിൽക്കട്ടെ. നന്മയുടെ സ്നേഹത്തിൻ്റെ ദൈവമെന്ന ഇലവാടാത്ത വൃക്ഷം അതിൽ ആസ്വദിച്ചുകൊണ്ട് അങ്ങയുടെ തണലിൽ ചാരിക്കൊണ്ട് അങ്ങയുടെ ഹൃദയത്തോടെ ചേർന്ന് നിന്നുകൊണ്ട് ഈ യാത്ര അങ്ങയുടെ ഒപ്പം എത്തിത്തീരുവാൻ ഉള്ളതാകട്ടെ. ഞങ്ങളെല്ലാം അവിടുത്തെ കൃപയാൽ ശുദ്ധീകരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.